പാഠം 7 സഭ പങ്കുവെക്കുന്നവരുടെ സമൂഹം. ഈശോ തിബേരിയാസ് കടൽ തീരത്ത് ഒരു മലയിൽ ശിഷ്യന്മാരോടൊത്ത് ഇരിക്കുകയായിരുന്നു. ഒരു വലിയ ജനക്കൂട്ടം തന്റെ അടുത്തേക്ക് വരുന്നത് അവിടുന്ന് കണ്ടു. ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നി. അവൻ അവരെ പഠിപ്പിച്ചു. അവരുടെ ഇടയിലെ രോഗികളെ സുഖപ്പെടുത്തി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ അവിടുത്തോട് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം വാങ്ങാൻ ജനത്തെ പറഞ്ഞയച്ചാലും. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്, എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? ജനങ്ങളെ പന്തികളായി ഇരുത്തുവാൻ ഈശോ അവരോട് പറഞ്ഞു. അനന്തരം ഈശോ അപ്പവും മീനും ആശീർവദിച്ച് വിളമ്പാനായി അവരെ ഏൽപ്പിച്ചു. അവർ ഭക്ഷിച്ച് തൃപ്തരായി. ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ട നിറയെ ശേഖരിക്കുകയും ചെയ്തു. പങ്കുവയ്ക്കൽ മിശിഹായുടെ ജീവിതത്തിലും പ്രബോധനത്തിലും. വിശപ്പും ദാഹവും അനുഭവിക്കുന്നവരെയും രോഗത്താലും വേദനകളാലും വലയുന്നവരെയും പാപഭാരത്താൽ ഉള്ളം നീറുന്നവരെയും തേടിയെത്തിയ രക്ഷകനാണ് ഈശോ. അവിടുന്ന് അവർക്കായി സ്വയം സമർപ്പിച്ചു. തന്റെ മാംസവും രക്തവും സ്വജീവൻ തന്നെയും അവിടുന്ന് ദാനം ചെയ്തു. പങ്കുവെക്കുന്ന ഈശോയുടെ മനോഭാവമാണ് അവിടുത്തെ ശിഷ്യർ സ്വന്തമാക്കേണ്ടത്. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കട്ടെ, ഭക്ഷണ സാധനമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്നാണ് ഈശോയുടെ മുന്നോടിയായ യോഹന്നാൻ മാംദാന ജനത്തോട് പറഞ്ഞത്. ഈശോയുടെ പ്രബോധനങ്ങളിലും പങ്കുവെക്കലിന്റെ സന്ദേശം നിറഞ്ഞു നിന്നു. അവിടുന്ന് പറയുന്നു, നിങ്ങൾക്ക് ദാനമായി ലഭിച്ചത് ദാനമായി തന്നെ കൊടുക്കുക. നിന്റെ ഉടുപ്പ് കൈവശമാക്കാൻ ആഗ്രഹിക്കുന്നവന് മേലങ്കി കൂടി വിട്ടു കൊടുക്കുക. വലതുകൈ ചെയ്യുന്നതെന്തെന്ന് ഇടതുകൈ അറിയാത്ത വിധം ദാനം ചെയ്യുക. നല്ല സമരിയാക്കാരന്റെ ഉപമ നമ്മെ പഠിപ്പിക്കുന്നതും മറ്റൊന്നുമല്ല. ഈശോ അപ്പം വർദ്ധിപ്പിച്ചതും വിശക്കുന്നവർക്ക് പങ്കുവെക്കാനായിരുന്നല്ലോ. ഈശോയുടെ ഈ മാതൃകയും പ്രബോധനങ്ങളും പിന്തുടരാൻ നിയുക്തയായ സഭയ്ക്ക് പങ്കുവെക്കുന്ന സമൂഹമാകാതിരിക്കാൻ സാധ്യമല്ല. ആദിമസഭയുടെ മാതൃക. ഈശോയുടെ അനുകമ്പയും പങ്കുവെക്കാനുള്ള സന്നദ്ധതയും ആദിമസഭ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നത് പോലെ വിശ്വാസികളുടെ സമൂഹത്തിന് ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതുസ്വത്തായിരുന്നു. അവരുടെ ഇടയിൽ ദാരിദ്ര്യമനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. കാരണം അവർ സ്വന്തമായി ഉണ്ടായിരുന്നവയെല്ലാം വിറ്റുകിട്ടിയ തുക അപ്പസ്തോലന്മാരുടെ കാൽക്കലർപ്പിച്ചു. അത് ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് വിതരണം ചെയ്യപ്പെട്ടു. അപ്പസ്തോലന്മാരുടെ പ്രബോധനത്തിലും അപ്പം മുറിക്കലിലും പ്രാർത്ഥനയിലും സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നിരുന്ന അവർ തങ്ങളുടെ കൂട്ടായ്മ പങ്കുവെക്കലിലൂടെ പ്രകടമാക്കി. തങ്ങൾക്കുള്ളതെല്ലാം പങ്കുവെക്കുന്ന ഉദാരതയുടെ മനോഭാവം അവരിൽ വളർന്നപ്പോൾ അവരുടെ ഇടയിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നവരാരും ഇല്ലാതായി. ആദിമസഭയുടെ പ്രബോധനം. സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി ദരിദ്രനായി തീർന്ന മിശിഹായുടെ മാതൃക അനുകരിച്ച് നാം ഔദാര്യമുള്ളവരാകണം. ദരിദ്രർക്ക് വേണ്ടിയുള്ള ധനസഹായത്തെക്കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും പൗലോസ്ലീഹ തന്റെ ലേഖനത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. സന്തോഷപൂർവ്വം കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. ദാനം ചെയ്യുന്നത് ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ്. ആവശ്യക്കാരനെ സഹായിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ തെളിയിക്കണം എന്നാണ് യാക്കോബ് സ്ലീഹ പഠിപ്പിക്കുന്നത്. ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. ഇപ്രകാരമുള്ള പ്രബോധനങ്ങളിലൂടെ ഔദാര്യപൂർവ്വം പങ്കുവയ്ക്കുവാനുള്ള പ്രചോദനവും മാതൃകയും ശിഷ്യന്മാർ ആദിമസഭയ്ക്ക് നൽകിക്കൊണ്ടിരുന്നു. ആദിമസഭയിലെ അപ്പം മുറിക്കൽ വേള പാപങ്ങളുമായുള്ള പങ്കുചേരലിന്റെ അവസരം കൂടിയായിരുന്നു. കർത്താവിന്റെ അത്താഴത്തോടനുബന്ധിച്ചുള്ള സ്നേഹവിരുന്നിൽ പാപങ്ങളെ അവഗണിച്ചതിന് കോറിന്തോസിലെ സഭയെ പൗലോസ് ലീഹ ശാസിക്കുന്നുണ്ട്. യൂദിയായിലെ പാവപ്പെട്ട സഭകൾക്ക് വേണ്ടി പിരിവെടുക്കുന്നത് സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് ലീഹ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ഓരോരുത്തരും കഴിവിനനുസരിച്ചുള്ള തുക ആഴ്ചയിലെ ആദ്യ ദിവസം നീക്കിവെക്കണം. ഉത്ഥാനത്തിലുള്ള പ്രത്യാശ, പങ്കുവെക്കുവാനുള്ള പ്രേരണ. ദൈവജനത്തിനായി തങ്ങൾക്കുള്ളവ പങ്കുവെക്കുന്നതിന് ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പ്രചോദനം നൽകിയത് ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയായിരുന്നു. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്കു തന്നെയാണ് ചെയ്തു തന്നതെന്ന അന്ത്യവിധിയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം അവരെ ശക്തമായി സ്വാധീനിച്ചിരുന്നു. ഭൗതികമായതിലുള്ള സുരക്ഷിതത്വം വെടിയുന്നവർക്കേ പങ്കുവെക്കാൻ കഴിയൂ. ദൈവത്തിലുള്ള അചഞ്ചലമായ പ്രത്യാശയാണ് ഇതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. ലോകത്തിലുള്ളതെല്ലാം നശ്വരമാണെന്നും എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ലെന്നുമുള്ള ജ്ഞാനമാണ് മനുഷ്യനെ പങ്കുവെക്കാൻ സഹായിക്കുന്നത്. അതുവഴി മരണശേഷവും കൂടെ വരാൻ കഴിവുള്ള സൽപ്രവർത്തികൾ ചെയ്യാൻ പ്രേരിതനാകുന്നു. ബലിയർപ്പണവും പങ്കുവെക്കലും ക്രൈസ്തവ ജീവിതത്തിന്റെ ശക്തി കേന്ദ്രമായ വിശുദ്ധ കുർബാന പങ്കുവെക്കാൻ നമ്മെ സഹായിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ മുറിച്ചു നൽകുന്ന അപ്പവും പങ്കുവെക്കപ്പെടുന്ന പാനീയവും ആരാധനാ സമൂഹത്തിന് കർമ്മമണ്ഡലത്തിൽ സ്വയം മുറിച്ചു വിളമ്പാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. ഈശോയുടെ ബലിയിൽ പങ്കുചേരുന്ന നമ്മളും പങ്കുവെക്കാൻ തയ്യാറാകണം. അറിവും കഴിവും സമയവും സമ്പത്തും ആരോഗ്യവുമെല്ലാം മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ സഭയുടെ പങ്കുവെക്കുന്ന സ്വഭാവത്തിന് സാക്ഷികളാകാൻ നമുക്ക് സാധിക്കും. പങ്കുവെക്കുന്ന സഭ. മിശിഹായുടെ ശരീരമായിരിക്കുന്ന സഭയുടെ അടിസ്ഥാന സ്വഭാവമാണ് പങ്കുവെക്കൽ. ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം വേദനിക്കുമ്പോൾ ബാക്കി എല്ലാ അവയവങ്ങളും വേദനിക്കും. ആ വേദന നീക്കാനുള്ള യത്നങ്ങളും നടത്തും. അതുപോലെ സഭാംഗങ്ങളുടെ വേദനകൾ പരിഹരിക്കുവാൻ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നാം പരിശ്രമിക്കണം. ലോക ജനസംഖ്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദരിദ്രർക്ക് ആശാകേന്ദ്രമായിരിക്കുന്നത് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങൾ അവയുടെ അധ്വാന ഫലങ്ങളും കഴിവുകളും വ്യക്തിപരമായി സംരക്ഷിക്കാതെ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സഭ നടത്തുന്ന വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ, കൗൺസിലിംഗ് സെന്ററുകൾ, മാനസിക രോഗ ചികിത്സാലയങ്ങൾ, ബാലഭവനങ്ങൾ, കുഷ്ഠരോഗ ആശുപത്രികൾ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർക്കും വികലാംഗർക്കുമുള്ള ഭവനങ്ങൾ, ജയിൽ വിമുക്തർക്കും അവരുടെ മക്കൾക്കുമുള്ള പുനരധിവാസ കേന്ദ്രങ്ങൾ, എയ്ഡ്സ് രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കുമുള്ള സംരക്ഷണാലയങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. കുഷ്ഠരോഗികളെ പരിചരിച്ച് കുഷ്ഠരോഗിയായി മരിച്ച ഫാദർ ഡാമിയനും അഗതികൾക്കും അനാഥർക്കും ആലംബമായി തീർന്ന വിശുദ്ധ വിൻസെന്റ് പോളും, കാരുണ്യ പ്രവർത്തനങ്ങൾ വഴി ലോകത്തിൻ്റെ തന്നെ അമ്മയായി മാറിയ വിശുദ്ധ മദർ തെരേസായും സഭയ്ക്കെന്നും അഭിമാനമാണ്. നിരാലംബരും ദുഃഖിതരും പീഡിതരും ദുരിതമനുഭവിക്കുന്നവരുമായ ജനതയ്ക്ക് വേണ്ടി സഭയെന്നും പ്രവർത്തന നിരതയായിരിക്കണം. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കുചേർന്നുകൊണ്ട് പങ്കുവെക്കുന്ന സഭയെ ലോകത്തിൽ പ്രതിഫലിപ്പിക്കുവാൻ സഭാമക്കൾക്ക് കഴിയണം. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32-5:11. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. എന്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മത്തായി 25:40. നമുക്ക് പ്രാർത്ഥിക്കാം. എളിയവരായ ഞങ്ങൾക്ക് വേണ്ടി സ്വയം പങ്കുവെച്ച് നൽകിയ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ദാനങ്ങൾ മറ്റുള്ളവർക്കായി പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ തീരുമാനം, എൻ്റെ സഹപാഠികളെ സഹായിക്കാൻ ഞാൻ എൻ്റെ സമയവും കഴിവുകളും വിനിയോഗിക്കും. സഭയോടൊത്ത് ചിന്തിക്കാം. മാനുഷികമായ ബലഹീനതകൾ മൂലം ഞെരുക്കം അനുഭവിക്കുന്നവരെ സഭ സസ്നേഹം ആശ്ലേഷിക്കുന്നു. പാവപ്പെട്ടവനിലും പീഡിതനിലും ദരിദ്രനും പീഡിതനുമായ ദിവ്യനാഥന് പ്രതിച്ഛായ ദർശിക്കുന്നു. അവരുടെ അവശതകൾ പരിഹരിക്കാൻ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നു. അവരിലൂടെ അവൾ മിശിഹാനാഥനെ ശുശ്രൂഷിക്കുകയാണ്. തിരുസഭ 8. മാതൃസഭയെ അറിയാൻ. മാർത്തോമ ക്രിസ്ത്യാനികൾ നോമ്പും ഉപവാസവും ദാനധർമ്മവും നിഷ്ഠയോടെ അനുഷ്ഠിച്ചിരുന്നു. ആണ്ടുവട്ടത്തിലെ ബുധനാഴ്ചകളും വെള്ളിയാഴ്ചകളും കൂടാതെ 25 നോമ്പ്, 3 നോമ്പ്, 50 നോമ്പ്, 15 നോയമ്പ്, 8 നോമ്പ് എന്നീ കാലങ്ങളിലും അവർ നോമ്പ് ആചരിച്ചിരുന്നു. സസ്യാഹാരം മാത്രമേ നോമ്പ് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്നുള്ളൂ. ഉപവാസ ദിനങ്ങൾ പ്രത്യേക പ്രാർത്ഥനകളുടെയും ദാനധർമ്മങ്ങളുടെയും ദിവസങ്ങളായിരുന്നു.